2023 December 21 വ്യാഴാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. കോഴിക്കോട്ടെ ആനിഹാളും ആദ്യ മിശ്ര ഭോജനവും. കെ ജി ശിവശങ്കർ എഴുതുന്നു, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ തിളങ്ങുന്ന പേരുകളിൽ ഒന്ന് ഒരു ഐറിഷ് വനിതയുടേത് ആണ്. 1847 ആനിവുഡ് എന്ന പേരിൽ ലണ്ടനിൽ ജനിച്ച അവർ പിൽക്കാലത്ത് അറിയപ്പെട്ടത് ആനി ബെസൻ എന്ന പേരിലായിരുന്നു. ചെറുപ്രായത്തിൽ സെക്യുലറിസവും മെറ്റീരിയലിസവും പഠിച്ചു തുടങ്ങിയവർ 19 അമേരിക്കയിൽ ആരംഭിച്ച തിയോസിഫിക്കൽ സൊസൈറ്റി എന്ന സമാന്തര സംഘടനയുടെ പ്രവർത്തനത്തിലും വ്യാപൃതയാകുന്നുണ്ട്. പിന്നീട് തിയോസിഫിക്കൽ സൊസൈറ്റി അംഗമാകുന്ന അവർ സൊസൈറ്റി പ്രവർത്തനങ്ങൾക്കായാണ് ഇന്ത്യയിൽ എത്തുന്നത്. 1893 അങ്ങനെ ഒരു തിയോസഫിസ്റ്റായി എത്തിയ ആനി ബെസന്റ് പിന്നീട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടയായി ഇന്ത്യയിൽ തന്നെ തുടർന്നു. അങ്ങനെ തുടങ്ങിയ ആ ഇന്ത്യൻ ജീവിതം അധികം വൈകാതെ അവരെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമാക്കി. പിന്നീട് ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് പ്രവർത്തിക്കുന്ന അവർ ഒരു ഘട്ടത്തിൽ കേരളത്തിലും എത്തി. കോഴിക്കോട് ആനി ബെസൻ ഉദ്ഘാടനം ചെയ്ത ആനിഹാൾ കേന്ദ്രമായുള്ള തിയോസഫിക്കൽ സൊസൈറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു കേരളത്തിൽ ആദ്യ മിശ്ര ഭോജനം സംഘടിപ്പിച്ചത്. ജാതി വിവേചനത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ നടന്ന പോരാട്ടങ്ങളുടെ ചരിത്രത്തിലെ വലിയ പ്രാധാന്യമർഹിക്കുന്ന സംഭവമായിരുന്നു കോഴിക്കോട് അന്ന് നടന്ന ആ മിശ്രഭോജനം. സാമൂഹ്യ പരിഷ്കരണങ്ങൾക്കും മത നവീകരണത്തിനും സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്കും ഊർജം പകർന്ന ചരിത്രമാണ് കോഴിക്കോട്ടെ ആനിഹാളിനും തിയോസിഫിക്കൽ സൊസൈറ്റിക്കും പറയാനുള്ളത്. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോന്റെയും കെ പി കേശവമേനോന്റെയും തട്ടകം കൂടിയായിരുന്നു ആനിഹാൾ. തുടക്കം 1875 അമേരിക്കയിലെ ന്യൂയോർക്കിൽ രൂപം കൊണ്ട തിയോസഫിക്കൽ സൊസൈറ്റി 19 അവസാന പാദത്തിലാണ് കേരളത്തിലും പ്രവർത്തനം തുടങ്ങിയത്. വർണ്ണവർഗ ലിംഗ ജാതി വംശ ഭേദമന്യേ മാനവ സാഹോദര്യത്തിന്റെ കേന്ദ്രമാവുക എന്നതായിരുന്നു സൊസൈറ്റിയുടെ പ്രവർത്തന ഉദ്ദേശം. തിയോസഫിക്കൽ സൊസൈറ്റി ശാഖകൾ ലോഡ്ജുകൾ എന്നാണ് അന്ന് അറിയപ്പെട്ടിരുന്നത്. കോഴിക്കോട്ടെ ലോഡ്ജിന്റെ ആദ്യ പേര് ശങ്കരാചാര്യ ലോഡ്ജ് എന്നായിരുന്നു. 1902 ശങ്കരാചാര്യ ലോഡ്ജ് സ്ഥാപിതമായത്. നഗരത്തിന്റെ വടക്കുഭാഗത്ത് 1913 അശോക എന്ന പേരിൽ മറ്റൊരു ലോഡ്ജും തുടങ്ങി. പിന്നീട് ഇവ ചേർന്ന് അശോക ശങ്കര തിയോസഫിക്കൽ ലോഡ്ജായി മാറി. തിരൂരിൽ തുടങ്ങിയ ലോഡ്ജാണ് കോഴിക്കോട്ടും ലോഡ്ജ് തുടങ്ങുന്നതിന് പ്രചോദനമായത്. തിരൂർ ലോഡ്ജിൽ പ്രഭാഷണം നടത്തിയിരുന്ന കെ നാരായണസ്വാമി അയ്യരെ വേദാന്ത തത്പരനായിരുന്ന ബംബ്ലാശ്ശേരി രാമുണ്ണി മേനോൻ കോഴിക്കോട്ടേക്ക് ക്ഷണിച്ചു വരുത്തി. അയ്യർ ഇന്ത്യയിൽ തന്നെ സൊസൈറ്റിയുടെ പ്രധാന പ്രചാരകനും ഹിന്ദു ദർശനങ്ങളിലും തിയോസഫിയിലും ഒരുപോലെ പണ്ഡിതനുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കോഴിക്കോട്ടെ പൌരപ്രമുഖരിൽ തിയോസഫിയോടുള്ള താല്പര്യം വളർത്തി. അങ്ങനെയാണ് കോഴിക്കോട്ടെ ലോഡ്ജിന് തുടക്കം കുറിച്ചത്. ഒരു വർഷത്തെ പ്രവർത്തനത്തെ തുടർന്ന് ലോഡ്ജിന് സ്വന്തം മായി കെട്ടിടം വേണമെന്ന ആവശ്യം ഉയർന്നു വന്നു. 1903 നവംബർ 17 നഗരത്തിലെ പൌരപ്രമുഖനും ജമ്മിയുമായിരുന്ന കല്ലിങ്കൽ രാരിച്ചൻ മൂപ്പൻ 54.75 സെന്റ് സ്ഥലം ലോഡ്ജിന് കൈമാറി. ആനി ബെസന്റിന്റെ അനുയായിയും സ്വാതന്ത്ര്യ സമര പോരാളിയുമായ മഞ്ചേരി രാമയ്യരുടെ രാമുണ്ണി മേനോന്റെയും നേതൃത്വത്തിലായിരുന്നു ഹാൾ നിർമ്മാണം. 1904 ജനുവരി 23 ആനി ബെസന്റ് ശാഖാ മന്ദിരം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഓർമ്മയ്ക്കായി മന്ദിരത്തിന് ആനിഹാൾ എന്ന പേരു നൽകി. ആനിഹാൾ ഉദ്ഘാടനത്തിന് വന്ന ആനി ബെസൻ താമസിച്ച അതേ പറമ്പിലെ വീടിന് ഉടമ മഞ്ചേരി രാമയ്യർ ബെസൻ ആശ്രമം എന്ന് പേരിട്ടു. 1918 ഇന്ത്യയിൽ സ്കൌട്ട് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചതും ആനി ബെസന്റായിരുന്നു. 1921 അത് ലോക സ്കൌട്ട് സംഘടനയുടെ ഭാഗമാകപ്പെട്ടു. അന്ന് ആനി ബെസന്റെ സ്കൌട്ട് ഉദ്യോഗസ്ഥരിൽ പ്രധാനിയായിരുന്നു പിന്നീട് ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രിയായ കോഴിക്കോട്ട് സ്വദേശി വി കെ കൃഷ്ണമേനോൻ. 1918 അദ്ദേഹം മലബാറിൽ വന്ന് സ്കൌട്ടിനെ പല ഗ്രൂപ്പുകളായി തിരിച്ചു. മലബാറിലെ പ്രാദേശിക കമ്മീഷണറായി അദ്ദേഹം മഞ്ചേരി രാമയ്യരെ നിയമിച്ചു. അതിന്റെ പ്രാരംഭ ചടങ്ങുകൾ നടന്നതും കോഴിക്കോട്ടെ ആനിഹാളിലായിരുന്നു. ലോഡ്ജിന്റെ ഉപ സംഘടനയായ 1946 ബെസൻ സ്കൌട്ട് എന്ന പേരിൽ ഒരു ട്രൂപ്പും തുടങ്ങി. ആ വർഷം തന്നെ ലോഡ്സ് സർക്കിൾ എന്ന പേരിൽ മറ്റൊരു സംഘടനയും ആനിഹാളിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായി. ആദ്യ മിശ്രഭോജനം. ഇന്ത്യയിലെ സാമൂഹ്യ വൈരുദ്ധ്യങ്ങൾക്കെതിരെ സംഘടിത സമരം നടത്താൻ ആനി ബെസൻ 1914 ആദർശ പ്രതിബദ്ധതയുള്ള ചിലരെ തിരഞ്ഞെടുത്തു. ധർമ്മധീരന്മാരെന്നാണ് ഇവരെ വിളിച്ചിരുന്നത്. ജാതി മൂലമുള്ള അസമത്വം, ശൈശവ വിവാഹം, സ്ത്രീകളുടെ പിന്നാക്ക അവസ്ഥ, വർണ്ണവിദ്വേഷം എന്നിവയെ ഉന്മൂലനം ചെയ്യലായിരുന്നു ലക്ഷ്യം. മഞ്ചേരി രാമയ്യർ അതിലെ ഒരംഗമായിരുന്നു. പ്രതിജ്ഞ പ്രാവർത്തികമാക്കാൻ രാമയ്യരും ലോഡ്ജ് അംഗങ്ങളായ ടി എൻ കൃഷ്ണശാസ്ത്രിയും കെ ബി അനന്തരാമയ്യരും 1915 ഫെബ്രുവരിയിൽ തീയ സുഹൃത്തിന്റെ വിവാഹ സൽക്കാര്യത്തിൽ തീയരോടൊപ്പം സദ്യ കഴിച്ചു. രാമയ്യരുടെയും കൂട്ടുകാരുടെയും സമരപ്രഖ്യാപനം യാദസ്ഥിക ബ്രാഹ്മണർക്കിടയിൽ വലിയ ഞെട്ടലുണ്ടാക്കി. വൈദിക കോടതി മൂന്നു പേരെയും കുടുംബങ്ങളെയും ജാതിയിൽ നിന്ന് പുറത്താക്കി. എന്നാൽ സമുദായത്തിലെ പുരോഗമനവാദികൾ രാമയ്യരുടെ പക്ഷത്ത് ചേർന്നു. രണ്ടു വർഷത്തിനകം സവർണ അവർണ പന്തി ഭോജനം കുറെ കൂടി സാധാരണമായി. 1917 ആനിഹാളിൽ തിരുവിതാംകൂർ ദിവാൻ CP രാമസ്വാമി അയ്യർക്ക് മഞ്ചേരി രാമയ്യർ നൽകിയ വിരുന്നിൽ അയ്യരും നായരും തീയരും മുക്കുവനും മുസ്ലിമും ക്രിസ്ത്യനും യൂറോപ്യനും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ഗുരുവിന്റെ സന്ദർശനം. കോഴിക്കോട് ക്ഷേത്ര ശിലാസ്ഥാപനത്തിനെത്തിയപ്പോഴാണ് ശ്രീനാരായണ ഗുരു ആനിഹാളിലെത്തിയത്. 1909 January 15 ആനിഹാളിൽ ഗുരുവിന് സ്വീകരണം ഒരുക്കി. ഗുരുവിന് സമർപ്പിച്ച മംഗളപത്രം എഴുതിയത് കുമാരനാശാനായിരുന്നു. സമ്മേളനങ്ങളും സ്വീകരണങ്ങളും കൊണ്ട് കർമ്മനിരതമായ കാലം പോയി മറിഞ്ഞെങ്കിലും ആനിഹാളിൽ ഇപ്പോഴും തിയോസഫിക്കൽ സൊസൈറ്റി അംഗങ്ങൾ സ്ഥിരമായി ഒത്തുചേരുന്നു. നിലവിൽ 25 അംഗങ്ങളാണ് കോഴിക്കോട് കേന്ദ്രത്തിൽ ഉള്ളത്. ആഴ്ചയിൽ 2 ദിവസം യോഗം ചേരാറുണ്ട്. കാലപ്പഴക്കം കാരണം ആനിഹാൾ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കെട്ടിടം അറ്റകുറ്റപ്പണി നടത്തി നവീകരിക്കേണ്ടതുണ്ട്. സ്നാതന ധർമ്മം മാസിക. 1911 ലോഡ്ജ് തേലപ്പുറത്ത് നാരായണൻ നമ്പിയുടെ പത്രാധിപത്യത്തിൽ സ്നാതന ധർമ്മം മാസിക ആരംഭിച്ചു. അധ്യാത്മിക സാഹിത്യ രംഗത്ത് മാസിക 22 വർഷം പ്രവർത്തിച്ചു. വെള്ളത്തോളും ഉള്ളൂരും നാലപാടനും മാസികയിൽ സ്ഥിരം എഴുത്തുകാരായിരുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ ജീവകാരുണ്യ പഞ്ചകം പ്രസിദ്ധീകരിച്ചത് സ്നാതന ധർമ്മത്തിലാണ്. ലൈറ്റ് ഓഫ് ഏഷ്യയുടെ നാലുപാടിന്റെ പരിഭാഷയും മാസികയിലൂടെ വെളിച്ചം കണ്ടു.